അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. ആടുകളുടെ പെരുപ്പത്തിലല്ല കർത്താവ് സന്തോഷിക്കുന്നത്, നമ്മുടെ ഒരുക്കം എത്രമാത്രമുണ്ടോ അതിലാണ് കർത്താവ് സന്തോഷിക്കുന്നത്. ദേശത്തെ മുഴുവൻ ക്രിസ്തുവിന് നേടാം എന്നുള്ള ഒരു പ്രതീക്ഷയല്ല ഞങ്ങളുടെ മുമ്പിൽ ഉള്ളത്. ഒരെണ്ണത്തെങ്കിലും നേടാനൊത്താൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഒന്നിനെയെങ്കിലും, ഒരാത്മാവിനെയെങ്കിലും, കാരണം ഒരാത്മാവിന്റെ വില ഈ ലോകത്തിന്റെ ഭൂലോകത്തിന്റെ വിലയേക്കാൾ അത് വലുതാണ്. സ്തോത്രം. ലക്ഷക്കണക്കിന് രൂപ ഇവിടെ ചെലവിട്ടാലും ഒരാത്മാവിനെ പോലും ജീവന്റെ പുസ്തകത്തിൽ കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ അസന്തുഷ്ടരാണ്. എന്നാൽ എത്ര ചെലവിട്ടാലും ഒന്നിന്റെയെങ്കിലും പേര് ജീവപുസ്തകത്തിൽ എഴുതിയാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ആയതുകൊണ്ട് ഈ യോഗങ്ങൾ കഴിയുമ്പോഴും ഇവിടേക്ക് വരുമ്പോഴും നിങ്ങൾ യേശുവിന്റെ നാമം പുകഴ്ത്തി വരണം. യേശു എത്ര നല്ലവനാണ്, യേശു എത്ര നല്ലവനാണ്, അഖില ലോക രക്ഷിതാവ്. സ്തോത്രം. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ആത്മ മരണം മാറും നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഒന്നിട്ട് പാടി,
കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ.
യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുക, തന്റെ വിശുദ്ധ വാക്യങ്ങൾ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം, യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ.
എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ 17-18, അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും അവർക്ക് ഉറപ്പുകൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. വിശ്വാസ ജീവിതത്തിൽ എബ്രായ ദൈവമക്കൾ കടന്നു വന്നിട്ട് 30 വർഷം പിന്നിട്ടപ്പോൾ വിശ്വാസ ജീവിതത്തിൽ അവർ പലരും തോറ്റുപോയ ഒരു ലക്ഷണമുണ്ടായി. ഇത് വേണമോ? ഈ പീഡന മുറകൾ വേണോ? ഇത്രയും കഷ്ടം അനുഭവിക്കണമോ? എരിശിലേയും ദേവാലയം അപ്പുറത്തില്ലേ? അഹരോന്റെ തളിർത്ത വടി എവിടെ ഉണ്ടല്ലോ? പുരോഹിത വർഗം എവിടെ ഉണ്ടല്ലോ? ആരാധനയും യാഗപീഠവും യാഗവസ്തുവും ഉണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് മടങ്ങിപ്പോകാം. ഇത്രയും കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് എന്തിനാണ് ഈ മാർഗത്തിൽ നിൽക്കുന്നത്? അബ്രഹാമിന്റെ തനി ജന്മസന്തതിയാണ് എബ്രായർ. ബാബേലിലും അശൂരിലേക്കും രണ്ട് പ്രാവശ്യമായി യഹൂദൻ പ്രവാസികളായി പിടിക്കപ്പെട്ടു പോയി. ആ സമയത്ത് അവർക്ക് സമ്മിശ്ര വിവാഹ ബന്ധങ്ങൾ ഉണ്ടായി. ആ രാജ്യങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും വിവാഹ ബന്ധങ്ങളിൽ കൂടെ കുടുംബജീവിതം നയിച്ച് അവർക്ക് തലമുറകൾ ജനിച്ചു. പക്ഷേ എബ്രായൻ എന്ന് പറഞ്ഞാൽ ഈ പ്രവാസ കാലഘട്ടം അവിടെ ഉരുത്തിരിഞ്ഞപ്പോഴും ഒരു യഹൂദനെയല്ലാതെ ഒരു യഹൂദ സ്ത്രീയല്ലാതെ വിവാഹം കഴിക്കാതെ അവർ അവരുടെ ജീവിതവും പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചു. അവർ തനി അബ്രഹാമിന്റെ സന്തതിയാണ്. അതായത് യഹൂദന്മാരിൽ ഓർത്തഡോക്സ് വിഭാഗമാണ് എബ്രായർ. യഹൂദരിൽ ഓർത്തഡോക്സ് വിഭാഗമാണ് എബ്രായർ. ആ എബ്രായരിൽ നിന്നും ഒരു കൂട്ടം പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടു. ആ സത്യം മനസ്സിലാക്കി. ഇതിലാണ് സത്യം എന്ന് മനസ്സിലാക്കി അവർ മാനസാന്തരപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഭിഷിക്ത കൈകീഴിൽ അവർ വിശ്വസിച്ച് വെള്ളത്തിൽ മുങ്ങി യേശു യോർദാനിൽ സ്വീകരിച്ച സ്നാനം അവർ സ്വീകരിച്ചു. അവർ ആയിരുന്ന പള്ളി അനുഭവങ്ങളും ആലയ സംവിധാനങ്ങളും അതിന്റെ പഴയ പാരമ്പര്യ ന്യായപ്രമാണ വ്യവസ്ഥകളും വിട്ട് അവർ യേശുവിന്റെ മാർഗം അവർ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചു വന്നതും മൂലം യഹൂദ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നും അവർ ഈ മാർഗത്തിലേക്ക് വന്നതിനാൽ കട്ടിയായ പീഡന മുറകളിൽ കൂടി അവർ പോകേണ്ടി വന്നു. ഇതിൽ എഴുതിയിട്ടുണ്ട്, സമ്പത്തുകളുടെ അപകാരം പോലും അവർ സന്തോഷത്തോടെ സഹിക്കേണ്ടി വന്നു. ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു. 30 വർഷം അവർ പിടിച്ചു നിന്നു. സ്തോത്രം. അവരിൽ ചിലർ, എല്ലാവരുമല്ല, ചിലർ സഭായോഗം മുടക്കാൻ തുടങ്ങി. പഴയ പള്ളിയാരാധനയിലേക്ക് മടങ്ങിയാൽ എന്ത് എന്നൊരു ചിന്ത അവരെ ഭരിച്ചു. ആ സമയത്ത് എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായനും ഡബിൾ എം എ ഡിഗ്രിക്കാരനും ഒരു കപ്പലുടമസ്ഥന്റെ മകനും അധികായകനും നല്ല പേഴ്സണാലിറ്റിയുടെ ഉടമയും ന്യായപ്രമാണം ഗമാലിന്റെ പാദമിടുമെന്ന് അഭ്യസിച്ച നല്ല പണ്ഡിതനായ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച ഒരു അപ്പോസ്തോളൻ അവരുടെ ഈ പോക്കിനെ കണ്ട് മനം നൊന്ത് അവനൊരു ലേഖനം എഴുതാൻ തുടങ്ങി. അവനാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ. അവൻ എഴുതിയെങ്കിലേ അവർ അംഗീകരിക്കൂ. കാരണം അവരുടെ ഗോത്രത്തിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും ആ എബ്രായരിൽ നിന്നും ജനിച്ചവനാണ് പൗലോസ്. ഒരു കപ്പലുടമസ്ഥന്റെ മകനാണ്, ഡബിൾ എം എ ഡിഗ്രിക്കാരനാണ്, ന്യായപ്രമാണം ശരിക്കും പഠിച്ചവനാണ്. ഇവൻ ആ വിഷയത്തിൽ ഒരുപാട് തീഷ്ണതയുള്ളവനായിരുന്നു. ആയതുകൊണ്ട് ഇവൻ എഴുതിയെങ്കിൽ മാത്രമേ അവർ അംഗീകരിക്കൂ എന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് അവർക്ക് പ്രബോധനം എഴുതുവാൻ പൗലോസിനെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ പൗലോസ് എഴുതുവാൻ ആരംഭിച്ച പുസ്തകമാണ് എബ്രായിൽ ലേഖനം. 2 അധ്യായം ശ്രദ്ധിക്കൂ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തി കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ശിക്ഷയിൽ നിന്നും തെറ്റിയൊഴിയും എന്നവരെ ഓർപ്പിച്ചു. അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുവാൻ സമയം വേണം. ഞാൻ കമ്പിവാചകം പോലെ പറഞ്ഞു മുൻപോട്ട് പോയി അവസാനിപ്പിക്കാം. അതായത് അവരോട് സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നത് ഒരു ദൂതനോ ഒരു വ്യക്തിയോ ആണ്. ആ ന്യായപ്രമാണം പ്രമാണം ഏറ്റുവാങ്ങിയ നിങ്ങൾ അത് ലംഘിച്ചപ്പോഴൊക്കെ തക്ക യോഗ്യമായി ശിക്ഷ അനുഭവിച്ചു. കണ്ണിന് പകരം കണ്ണ്, കാലിന് പകരം കാല്, പ്രാണന് പകരം പ്രാണൻ, സ്തോത്രം കൈക്ക് പകരം കയ്യ്, ഇതൊക്കെ നിങ്ങൾ സ്തോത്രം ശിക്ഷയായി അനുഭവിക്കേണ്ടി വന്നു. ഒരു വ്യക്തിയോ ഒരു ദൂതനോ നൽകിയ പ്രമാണം ലംഘിച്ചപ്പോൾ, അങ്ങനെയെങ്കിൽ ഈ സുവിശേഷം നിങ്ങൾക്ക് നൽകിയത് ഒരു വ്യക്തിയോ ഒരു ദൂതനോ അല്ല, അത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതാണ്. പിതാവാൻ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തിയതാണ്. മാത്രമല്ല കേട്ടവർ അപ്പോസ്തോലന്മാർ നമുക്ക് ഉറപ്പിച്ച് ഏൽപ്പിച്ചു തന്നതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അപ്പോസ്തോലന്മാർ, ഈ നാല് വകുപ്പിൽപ്പെട്ടവർ ഏൽപ്പിച്ചുറപ്പിച്ചു തന്ന ഈ കൃപയുടെ സുവിശേഷം നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾ എത്രയധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പിന്മാറ്റത്തിൽ പോകരുത്, ശിക്ഷിക്കപ്പെടുമെന്ന് അപ്പോസ്തോലൻ ഓർപ്പിച്ചു. സ്തോത്രം. മൂന്നാമധ്യായത്തിലേക്ക് അപ്പോസ്തോലൻ വേഗം പ്രവേശിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേ. ഉഴപ്പി നോക്കരുത്, ശ്രദ്ധിച്ചു നോക്കുവേ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കണ്ട അബ്രഹാം പിതാവ് അവൻ നിങ്ങൾക്ക് ഇഷ്ട പിതാവായിരുന്നു, പക്ഷേ നോക്കൂ, അവൻ ഇന്ന് നിങ്ങളുടെ അടുക്കലില്ല, അവൻ മരിച്ചുപോയി. സ്തോത്രം. നിങ്ങൾ ഏറ്റവും ബഹുമാനിച്ച പുരോഹിതൻ അഹരോൻ ഇല്ല, അവൻ മരിച്ചുപോയി. നിങ്ങൾ കൂടുതൽ ശബ്ദം കേൾക്കുവാൻ കാതോർത്ത ഒരു പ്രവാചകനുണ്ട്, മോശ, അവനും മരിച്ചുപോയി. നിങ്ങൾ ഏറ്റവും ആദരിച്ച ഒരു രാജാവുണ്ട്, ദാവീദ്, അവനും മരിച്ചുപോയി. ഇന്ന് നിങ്ങൾ ഏറ്റവും ബഹുമാനിച്ച അബ്രഹാം കൂടില്ല, പുരോഹിതൻ അഹരോൻ കൂടില്ല, രാജാവ് ദാവീദ് കൂടില്ല, പ്രവാചകൻ മോശ കൂടില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്നാൽ ശ്രദ്ധിക്കൂ, ഒരുവൻ നിങ്ങളോട് കൂടെയുണ്ട്, ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു പിതാവ്, ഒരു പ്രവാചകൻ, ഒരു പുരോഹിതൻ, ഒരു അപ്പോസ്തോലൻ, ഒരു രാജാവ് ഇന്നും നിങ്ങളോട് കൂടെയുണ്ട്. അവനാണ് നിങ്ങൾ കണ്ടെത്തിയ ക്രിസ്തു. അവനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവീ. നാലുമഞ്ചും അധ്യായങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുവാൻ സമയമെടുക്കുന്നില്ല. ആറാം അധ്യായത്തിന്റെ 17 വാക്യത്തിൽ നിന്നാണ് ഞാൻ ഉരുവിട്ടത്. അവിടെ ഒരു വാഗ്ദത്ത വിഷയമാണ് പൗലോസ് കൊണ്ടുവന്നത്. അതായത് ഒരെണ്ണം പിന്മാറ്റത്തിൽ പോകരുത്, മുമ്പിൽ ഒരു വാഗ്ദത്തം ശേഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ ഒരു വാഗ്ദത്തം മുമ്പിൽ കണ്ടു, കനാൻ. പക്ഷേ നിങ്ങളിൽ പിതാക്കന്മാർ അനേകരും അതിൽ പ്രവേശിച്ചില്ല. അവർ അസ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തു. അവർ കഠിന ഹൃദയമുള്ളവർ എന്ന് 4 ഓർപ്പിച്ചിട്ട് നിങ്ങൾക്കും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയത്തോടെ നിങ്ങൾ സേവ ചെയ്യാം. 6 അബ്രഹാമിനെ തന്നെ പൗലോസ്ലിഹ മുമ്പിൽ കൊണ്ടുവന്നു. 13 മുതലുള്ള വേദഭാഗത്തിൽ നിങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാമിനൊരു വാഗ്ദത്തം കിട്ടി. സ്തോത്രം. ആ വാഗ്ദത്തം അവൻ പ്രാപിക്കേണ്ടതിന് അവൻ കാത്തിരുന്നു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖ ചെയ്യാത്ത ഒരു സത്യം ഇവിടെ പൗലോസ് എടുത്തുദ്ധരിച്ചു. അത് മറ്റൊന്നല്ല, അവനൊരു മധ്യസ്ഥനെ ചോദിച്ചതായിട്ട്. അത് എബ്രായ ലേഖനത്തിലേ നാം കാണുന്നുള്ളൂ. അബ്രഹാം ഒരു മധ്യസ്ഥനെ ചോദിച്ചപ്പോൾ, ശ്രദ്ധിക്കൂ. സ്തോത്രം. കർത്താവ് പൗലോസിൽ കൂടെ അവരോട് സംസാരിക്കുന്നു, മധ്യസ്ഥൻ വേണ്ട, മധ്യസ്ഥൻ വേണ്ട. എന്തുകൊണ്ട്? ഞാൻ എന്റെ വാത്സല്യ കത്രനാശൻ കുരുവിള പാസ്റ്റർക്ക് 100,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാനും സുദ്ധിയ, അദ്ദേഹവും സുദ്ധിയ, സുദ്ധിയും സുദ്ധിയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്താൽ സുദ്ധിക്കും സുദ്ധിക്കും ഇടയ്ക്ക് ഞങ്ങളെക്കാൾ പ്രാപ്തനായ ഒരു സുദ്ധിയെ മധ്യസ്ഥനാക്കാം. ലോജിക്ക് ശ്രദ്ധിക്കണം. സിദ്ധിയും സിദ്ധിയും തമ്മിൽ ഒരിടപാടുണ്ടായാൽ പ്രാപ്തനായ മറ്റൊരാളെ മധ്യസ്ഥനാക്കാം ഒരു സിദ്ധിയെ. എന്നാൽ ഇവിടെ സിദ്ധിയും സിദ്ധിയും തമ്മിലുള്ള ഇടപാടല്ല, സിദ്ധിതാവാണ് സിദ്ധിക്ക് വാഗ്ദത്തം കൊടുത്തത്. മനസ്സിലാക്കണം, ആരാ വാഗ്ദത്തം കൊടുത്തത്? സിദ്ധിതാവ് സിദ്ധിക്ക് വാഗ്ദത്തം കൊടുത്തത് കൊണ്ട് സിദ്ധിതാവിനും സിദ്ധിക്കും മധ്യേ ഒരു സൃഷ്ടി മധ്യസ്ഥനായിക്കൂടാ. ഇതാണ് അവിടുത്തെ വിഷയം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, സിദ്ധിക്കും സിദ്ധിതാവിനും മധ്യേ. എല്ലാരും പറയുന്നില്ലല്ലോ. സിദ്ധിക്കും സിദ്ധിതാവിനും മധ്യേ ഒരു സൃഷ്ടി മധ്യസ്ഥനായിക്കൂടാ. അപകടമാണ്, അബദ്ധമാണ്. അത് പരിശുദ്ധ അവരെ ഓർപ്പിച്ചു, അബ്രഹാമിനെ ഓർപ്പിച്ചു. വേണ്ട അബ്രഹാമിനെ, നീ സൃഷ്ടി വാഗ്ദത്തം ചെയ്ത ഞാൻ സിദ്ധിതാവ്, സിദ്ധിതാവായ ഞാൻ സിദ്ധിയായ നിനക്ക് ഒരു വാഗ്ദത്തം തന്നെങ്കിൽ എന്നേക്കാൾ വലിയവൻ ഭൂമിയിലില്ലാത്തതിനാൽ നിനക്കും എനിക്കും മധ്യേ ഒരു മധ്യസ്ഥനെ തരാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നിന്റെ ഉറപ്പിനായി ഞാനൊരു കാര്യം ചെയ്യാം. ശ്രദ്ധിക്കൂ, സിദ്ധിതാവായ ഞാൻ എന്നെ കൊണ്ട് തന്നെ ആണയിട്ട് പറയുന്നു, ഈ വാഗ്ദത്തം നീ പ്രാപിക്കും. എന്നാലും ആര് വേണ്ട? ആര് വേണ്ട? മധ്യസ്ഥൻ വേണ്ട. അങ്ങനെ ഒരുത്തൻ ഭൂമിയിലില്ല. എന്തുകൊണ്ട്? ഭൂമിയിലുള്ള എല്ലാവരും സിദ്ധികളാണ്, സിദ്ധിതാവ് ഒരുവൻ മാത്രമേ ഉള്ളൂ. സിദ്ധിതാവിനും സിദ്ധിക്കും മധ്യേ സൃഷ്ടി മധ്യസ്ഥനാകരുത്. അത് മനസ്സിലാക്കിക്കൊണ്ട് സിദ്ധിതാവ് പറഞ്ഞു, അബ്രഹാം സിദ്ധി, സിദ്ധിതാവായ ഞാൻ എന്നെ കൊണ്ട് തന്നെ ആണയിടുന്നു, എന്നാണ് നീ ആ വാഗ്ദത്തം പ്രാപിക്കും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ, നന്നായി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ്തലം. ഞാൻ കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്കും വിശദീകരണത്തിലേക്കും പോകുന്നില്ല. സ്തോത്രം. അല്പസുബോധമുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. പ്രൈസ്തലം. ഹല്ലേലൂയ. ഇവിടുത്തെ വിഷയം അതാണ്. ഇവൻ വാക്ക് പറഞ്ഞിട്ട് മാറാത്തവനാണ്, ഇവൻ ഭോഷ്ക് പറയാത്തവനാണ്. ആര്? വാഗ്ദത്തം ചെയ്തവന് മാറ്റിക്കൂടാൻ സാധ്യമല്ലാത്ത രണ്ട് സ്വഭാവമുണ്ട്. പറഞ്ഞാട്ട ദീമക്കളെ, വാക്ക് പറഞ്ഞാൽ മാറാൻ സാധ്യമല്ല, അവന്റെ നാവിൽ ഭോഷ്കില്ല. പ്രൈസ്തലോ. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ രണ്ട് വാഗ്ദത്തമാണ്, ഞാൻ പോയ പോലെ മടങ്ങി വരും. അടുത്ത അതിനു മുമ്പ് നൽകിയ മറ്റൊരു വാഗ്ദത്തമുണ്ട്, നിങ്ങൾ എരിശിലേം എന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നഗരത്തിൽ കാത്തിരിക്കണം. ആത്മാവിനെ പ്രാപിച്ചവർ ആ വാഗ്ദത്തം അവരിൽ നിറവേറി, പ്രാപിക്കാത്തവരിൽ ഇന്നും വാഗ്ദത്തം നിറവേറിയിട്ടില്ല. പ്രൈസ്തല്ലോ. പ്രാപിച്ചവരൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മാവിനെ പ്രാപിച്ചവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാപിച്ചവരിൽ ആ വാഗ്ദത്തം നിറവേറി, അത് പ്രാപിക്കാത്തവരിൽ വാഗ്ദത്തം നിറവേറിയിട്ടില്ല. നമ്മളിപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. മറ്റൊരു വാഗ്ദത്തം, ഏറ്റവും വലിയ വാഗ്ദത്തമാണ്, ഞാൻ പോയ പോലെ വീണ്ടും വരും. പ്രൈസ്തലോ. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് ദൂതന്മാരളി ചെയ്തു. പോകാൻ തയ്യാറെടുത്തവൻ പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കും, സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്നു നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? പ്രൈസ്തലോ. ഏതെങ്കിലും ഒരു വാഗ്ദത്തത്തിന്റെ അവകാശിയാണ് നീയും ഞാനും. ശ്രദ്ധിക്കൂ, നമ്മളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇന്ന് രാത്രി ഞാൻ ഒരു വാഗ്ദത്തത്തിന്റെ അവകാശിയാണെന്ന് ഉറപ്പുള്ളവരൊക്കെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഏതെങ്കിലും ഒരു വാഗ്ദത്തത്തിന്റെ അവകാശിയാണ്. പ്രാപിക്കുവാൻ പലതും നിന്റെ മുമ്പിലുണ്ട്, പലതും നീ മറന്നുപോയി. ഗലീലായിൽ വെച്ച് ശിശുഗണത്തോടും സ്ത്രീകളോടും യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ പാപികളയിൽ ഏൽപ്പിക്കപ്പെടും, മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ മൂന്നാം നാൾ പ്രഭാതത്തിൽ ആ ശവം എവിടെ? ഈ കല്ലാരുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ് കടന്നു വന്ന സഹോദരി, നീ എന്തുകൊണ്ട് വാഗ്ദത്തം മറന്നുപോയി? വെളിക്കാറുള്ളപ്പോൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കിയ ശിശുഗണം പഴന്തുണി കാണുന്നുണ്ടെന്ന് പറഞ്ഞവർ മടങ്ങിപ്പോകാൻ ശ്രമിച്ചു. പ്രിയ സഹോദര, ശിഷ്യന്മാർ കൂടെ ഉരുമി നിന്ന ശിഷ്യ, ഈ വാഗ്ദത്തമാണോ നിനക്ക് തന്നത്? രാത്രി നീ ഇവിടെ വന്നത് ശവം കൊണ്ടുപോകാനാണോ? കല്ലുരുട്ടി മാറ്റാനാണോ? പഴന്തുണി കാണാനാണോ? അല്ല സഹോദരി സഹോദര, ഇന്നു രാത്രി നീ ഉടുത്തരിങ്ങി ഇവിടെ വന്നത് ഉയർപ്പിൻ ശക്തി രുചിച്ചറിയുവാൻ വേണ്ടിയാണ്. എത്ര പേർക്ക് ധൈര്യമുണ്ട് ആ ശക്തി അനുഭവിപ്പാൻ? എത്ര പേർ ഏൽപ്പിച്ചു കൊടുക്കും? പ്രൈസ്തലം. എന്നാൽ അത് നീ കാണുകയില്ല, നിന്നെ കാണിക്കയില്ലെന്ന് വാദിക്കുന്ന ദുഷ്ടപ്പിശാചുണ്ട്. അവനെതിരായി കല്ലുരുട്ടി വെച്ചു, മുദ്ര പതിപ്പിച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ ദേശവാസികളോട് ഇങ്ങനെ സംസാരിക്കുന്നു, ഈ കൊട്ടിനുള്ളിൽ കടന്നു വന്നവരോട് ഇങ്ങനെ സംസാരിക്കുന്നു. നിന്റെ വാഗ്ദത്ത വിഷയം നിന്റെ കുടുംബത്തെ കാണിക്കയില്ലെന്ന് വാദിച്ച്, നിന്റെ തലമുറയിൽ കൂടെ അത് പ്രാപിക്കയില്ലെന്ന് വാദിച്ച്, നിന്റെ കുടുംബജീവിതത്തിന്റെ പൂർത്തീകരണം, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന്റെ പൂർത്തീകരണം, നിന്റെ അനുഗ്രഹത്തിന്റെ പൂർത്തീകരണം, നിന്റെ ആയുഷിന്റെ പൂർത്തീകരണം, നിന്റെ നന്മയുടെ പൂർത്തീകരണം, നിന്റെ ഉയർച്ചയുടെ പൂർത്തീകരണം പലതും നിന്നെ കാണിക്കയില്ല എന്ന് വാദിച്ച് ആഭിചാര ശുദ്ര മന്ത്ര നേർച്ച വ്യാപാരങ്ങളുടെ കല്ലുകളും അതിന്റെ മുദ്രകളും കാവൽപ്പടയാളികളും നിനക്കെതിരെ വാടകോരി നിൽക്കുമ്പോൾ ഇന്നു രാത്രി പുനരുത്ഥാനത്തിൽ ശക്തിയാൽ നിന്റെ വാഗ്ദത്തം പുറത്തു വരട്ടെ, നിന്റെ വാഗ്ദത്തം പുറത്തു വരട്ടെ. എത്രപേർ അത് സ്വാഗതം ചെയ്യും? ആ വാഗ്ദത്തം കൊയ്തെടുക്കുവാൻ എത്രപേർ ഇന്ന് രാത്രി തയ്യാറാകും? കരമടച്ചു ദൈവത്തെ സ്തുതിക്കാം. ഗ്ലോറി 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 ഗ്ലോറി. അത് നിന്റെ മുമ്പിൽ വിളഞ്ഞു കിടപ്പുണ്ട്, വിളഞ്ഞു കിടപ്പ്. ദുഷ്ടൻ പറയുന്നു അത് കൊയ്യുവാൻ നിന്നെ അനുവദിക്കുകയില്ല. ആ ശുദ്രശക്തി മാറട്ടെ, ആ മന്ത്രോച്ചാരണങ്ങൾ മാറട്ടെ, ആ നേർച്ച ശക്തികൾ മാറട്ടെ, ആ ആഭിചാര പോര് മാറട്ടെ. നിന്റെ വാഗ്ദത്തം നീ തന്നെ കൊയ്തെടുക്കൂ. പുനരുത്ഥാനത്തിന് ശക്തിയാൽ, പുനരുത്ഥാനത്തിന് ശക്തിയാൽ നിന്റെ വാഗ്ദത്തം നീ തന്നെ കൊയ്തെടുക്ക. അത് മറ്റൊരുത്തൻ നിരമുറിക്കരുത്, നീ തന്നെ അത് കൊയ്തെടുക്കണം. ഇന്ന് രാത്രി ഈ ദൂത പരിശുദ്ധാത്മാവ് എന്റെ കുടുംബത്തോടാണ് നൽകിയത്. വിശ്വസിക്കുന്നവരൊക്കെ കരമുയർത്തിക്കാതെ യേശുവിന്റെ നാമത്തിൽ ആ വാഗ്ദത്തം വിശ്വസിച്ച് കരമുയർത്തിയ ജീവിതങ്ങളെ ഇന്ന് രാത്രി സ്വർഗം ഒരു കൊയ്ത്തിനായി തയ്യാറെടുപ്പിക്കാം. നിന്റെ ദാസൻ തുറന്ന് സംസാരിക്കുമ്പോൾ ആ കൊയ്ത്തിവിടെ നടക്കട്ടെ, ആ കറ്റയുടെ കെട്ട് നടക്കട്ടെ. അത് ചുമന്നുകൊണ്ട് ഇന്ന് രാത്രി വന്നവർ പോകട്ടെ, അത് കലപ്പുരയിൽ കൊണ്ടുവയ്ക്കട്ടെ, അത് കുടുംബങ്ങളായി തലമുറയായി രുചിച്ചറിയട്ടെ, അതിന്റെ വിടുതലുകൾ പങ്കിടട്ടെ, ആ സൗഖ്യം രുചിക്കട്ടെ, ആ വിടുതൽ പങ്കിടട്ടെ, ആ രക്ഷ പകുത്തെടുക്കട്ടെ, ജീവപുസ്തകത്തിൽ പേര് കാണട്ടെ. ദുഷ്ടൻ ഇന്ന് രാത്രി തോൽക്കട്ടെ, യേശു ഇന്ന് രാത്രി ജയിക്കട്ടെ. ദുഷ്ടപ്പിശാചെ, നിനക്ക് കരമുയർത്തിയവരെ തൊടുവാൻ അവകാശമില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവരും വീണ്ടും ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം.